ശാസ്ത്ര സാങ്കേതിക വിഭാഗത്തിന്റെ വിവിധ പദ്ധതികളിൻ കീഴിൽ ഗ്രാമപ്രദേശങ്ങളിൽ ചെലവ് കുറഞ്ഞതും സുലഭവുമായ ടെക്നോളജി ഉപയോഗിച്ച് സാധാരണക്കാർക്ക് സ്ഥായിയായ ഉപജീവന മാർഗം ഉറപ്പുവരുത്താനുള്ള ശ്രമം നടക്കുകയാണ്. വിവിധ ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങളുടെയും ഗ്രാമങ്ങൾ തോറും പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനകളുടെയും പരസ്പര സഹകരണത്തോടെ ഈ ടെക്നിക്കുകളുടെ വികസനത്തിൽ ഊന്നൽ നൽകി വരുന്നു. അതാതിടത്തെ ആവശ്യങ്ങളെ ആധാരമാക്കിയാണത്. ഈ ഉദ്യമത്തിൽ പരമ്പരാഗത ജ്ഞാനത്തെ ആധുനിക സാങ്കേതികതകളിൽ സന്നിവേശിപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്.
കടലാസ് ഉപയോഗിച്ച് കഴിഞ്ഞ് നാം അതിനെ പാഴ്വസ്തുവായി കണക്കാക്കി കളയാറുണ്ട്. പക്ഷേ നിങ്ങൾക്കറിയാമോ, ഇതേ പഴയ കടലാസ് ആളുകളുടെ ഉപജീവന മാർഗമാകാമെന്ന്, അതായത് പണം സമ്പാദിക്കാനുള്ള മാർഗമാകാമെന്ന്. അപ്പോൾ ഇതെങ്ങനെ സാധ്യമാകുമെന്ന ചോദ്യമുദിക്കുന്നു. ഉത്തരമോ, നിങ്ങൾ ഈ പാഴ്കടലാസുകളെ ശാസ്ത്രീയമായി ഉപയോഗപ്പെടുത്തുമ്പോൾ ഇതോടൊപ്പം ഗ്രാമത്തിലെ വീടുകളുടെ മേൽക്കൂര മച്ചോ സിമെന്റ് ഷീറ്റോ ഏത് തരമായാലും അത് പൊട്ടുകയാണെങ്കിൽ അറ്റകുറ്റപ്പണി ചെയ്യാനായാലും പുതിയ മച്ചിടാനായാലും വളരെയേറെ പണം വേണം, അതുപോലെ സമയവും. ഇന്ന് ഈ രണ്ട് വിഷയങ്ങളിലും ശാസ്ത്ര സാങ്കേതിക വിദ്യ മുഖേന എന്ത് സഹായമാണ് ലഭിക്കുകയെന്ന് ഞങ്ങൾ ശ്രോതാക്കളോട് പറയാം.
നോക്ക് രശ്മി, എന്റെ വിമാനം എത്ര വലുതാന്ന്.
ഞാനുണ്ടാക്കിയ വെള്ളം കണ്ടോ വികാസ്?
ദാ ഇത് നോക്ക് അശോക്, എന്റെ കൂറ്റൻ പട്ടം.
കുട്ടികൾ പഠിക്കുന്നതൊക്കെ കുറവ്, പക്ഷെ കടലാസ് കീറിക്കളയാൻ അവരെ കഴിഞ്ഞേ ഉള്ളൂ.
അല്ലേ, ഇത്രയധികം പഴയ പേപ്പർ എവിടെ കൊണ്ടുപോവുകയാണ് ജാനു അമ്മേ?
ഇത് ദിവസമുള്ള പതിവാവാസു കേട്ടാ.
ഓഹോ,
നിത്യവും കൊണ്ട് കളയാറുണ്ട് ഇത്രയും പേപ്പർ.
ദിവസവും ഇത്രയേറെ കടലാസ് പാഴായി പോകുന്നത് എങ്ങനാ?
പിള്ളേർക്ക് പിന്നെ എന്താ പണി? പടം വരപ്പ്, പിന്നെ വള്ളം, പട്ടം, വിമാനം, ഇതൊക്കെ ഉണ്ടാക്കി വലിച്ചെറിയും.
ഓ, നിങ്ങൾക്കറിയാമോ ജാനു അമ്മേ, ഈ പാഴ്കടലാസ് നമുക്ക് പിന്നെയും ഉപയോഗിക്കാനൊക്കും.
അതെങ്ങനെ വാസു കേട്ടാ?
ശാസ്ത്രീയമായ രീതികളിലൂടെ. അതിപ്പോ എങ്ങനെയാണെന്ന് ചോദിച്ചാ, ശാസ്ത്രീയ ടെക്നിക്കുകളെ കുറിച്ച് നമ്മുടെ ഗോപിമാഷനല്ലാതെ മറ്റാർക്കാ പറയാൻ കഴിയുക?
നേരെ വാസു കേട്ടാ, നമുക്ക് നേരെ ഗോപിമാഷന്റെ അടുത്ത് തന്നെ പോവാം.
ആ പോകാം.
വാസു കേട്ടാ, സൈക്കിൾ ഇവിടെ നിർത്തിയേക്ക്.
ഇത് മാധവേട്ടൻ ഇലക്ട്രിക് കടയല്ലേ?
ദാ ഗോപിമാഷ് അവിടെ ഇരിക്കുന്ന കണ്ടിട്ടാ വല്ല ഇലക്ട്രിക് സാധനങ്ങളും വാങ്ങാൻ വന്നതായിരിക്കും.
നമസ്കാരം മാഷേ.
നമസ്കാരം വാസു, എന്താ ഇങ്ങോട്ടൊക്കെ?
മാഷേ, മാഷിന്റെ ശാസ്ത്രീയ രീതി പഠിക്കാൻ വന്നതാ.
ഈ പാഴ്കടലാസ് നമുക്ക് ശാസ്ത്രീയ രീതിയിലൂടെ എങ്ങനെ വീണ്ടും ഉപയോഗിക്കാൻ കഴിയും?
ഓ അതോ, പാഴ്കടലാസ് നമുക്ക് എഴുതാനോ കൂടുണ്ടാക്കാനോ ലാംഷേഡ് ഉണ്ടാക്കാനോ ഡിസൈനുള്ള ബാഗ് ഉണ്ടാക്കാനോ ഒക്കെ വീണ്ടും ഉപയോഗപ്പെടുത്താം.
ആഹാ, അതെങ്ങനെ ഗോപിമാഷേ?
ഇതിന് നമ്മൾ പാഴ്കടലാസ് അല്ലാതെ വെറുതെ കളയുന്ന മറ്റ് സാധനങ്ങൾ, ഇപ്പോ പഴന്തുണി, ഡെനിം, കട്ടിയായ പഞ്ഞി, പഴയ കമ്പിളി, ഇതെല്ലാം ഉപയോഗിക്കാം. ഇതിൽ നൈലോൺ കൊണ്ടുണ്ടാക്കിയ സാധനങ്ങൾ പാടില്ല.
ശരി.
അതായത് സ്വാഭാവിക ഫൈബർ, അതായത് ഇഴകൾ കൊണ്ടുണ്ടാക്കിയ സാധനങ്ങളേ എടുക്കാവൂ. ഇതെല്ലാം ശേഖരിച്ച് വെള്ളത്തിൽ മുക്കി വെക്കണം.
അപ്പോൾ അത് പൾപ്പായി തീരുമല്ലോ.
ഇല്ലടോ, പൾപ്പ് ഉണ്ടാക്കാൻ നമുക്കതിനെ ഹൈഡ്രോ പൾപ്പർ മെഷീനിൽ ഇടേണ്ടി വരും.
മെഷീനിലിട്ട ശേഷം
അത് കഴിഞ്ഞ പൾപ്പിനെ യൂണിവെറ്റ് മെഷീനിൽ ഇടുന്നു.
അങ്ങനെ ചെയ്യുമ്പോൾ അതെന്താകും ഗോപിമാഷേ?
യൂണിവെറ്റ് മെഷീനിൽ നിന്ന് കടലാസിന്റെ ഷീറ്റ് ഉയർത്തി എടുക്കുന്നു.
ഓഹോ.
അത് കഴിഞ്ഞ് സ്ക്രൂ പ്രസ് മെഷീൻ ഉപയോഗിച്ച് ഈ ഷീറ്റിലെ വെള്ളം നീക്കം ചെയ്യുന്നു.
എന്നിട്ട് ആ ഷീറ്റ് കാറ്റത്ത് ഉണക്കുന്നു.
വളരെ ശരിയാ പറഞ്ഞത്. ഷീറ്റ് ഉണക്കിയ ശേഷം അതിനെ ഒരു തണുത്ത സിലിണ്ടർ കൊണ്ട് പ്രസ് ചെയ്യുന്നു.
മാഷേ, ഈ പ്രസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പൂക്കളുടെ ദലങ്ങളും വിതറാമെന്ന് കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ നല്ല ഡിസൈൻ ഉണ്ടായിത്തീരും.
കേട്ടത് ശരി തന്നെ വാസു. ഇങ്ങനെ തയ്യാറാകുന്ന കടലാസിൽ വേണമെങ്കില് കത്തെഴുതാം.
ഓഹോ,
വീട്ടിലെയോ കടയിലെയോ കണക്കെഴുതാം. ഇല്ലെങ്കിൽ വിവാഹത്തിനുള്ള ക്ഷണക്കത്ത് തയ്യാറാക്കാം. അതിന്റെ കാർഡോ സഞ്ചിയോ ഉണ്ടാക്കാം. അതെ, വേണമെങ്കിൽ ഇത് വരുമാനത്തിനുള്ള വഴിയുമാക്കാം.
എന്ന് വെച്ചാൽ ഇത് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം, മറ്റുള്ളവർക്ക് വിൽക്കുകയും ആകാം, അല്ലേ മാഷേ?
അതെ അതെ.
പക്ഷേ ഒരുപാട് ചെലവ് വരുമായിരിക്കും, അല്ലേ മാഷേ?
അതുള്ളതാ, ഒറ്റയ്ക്ക് ചെയ്യുവാണേല് ചെലവ് കൂടും.
ഓഹോ, അപ്പോൾ മൂന്ന് നാല് പേര് ചേർന്നുണ്ടാക്കുകയാണെങ്കിൽ എത്ര ചെലവ് വരും മാഷേ?
നോക്കൂ, ഇതില് മൊത്തം ചെലവ് 1.5 മുതൽ 2 ലക്ഷം വരെ രൂപയാണ്.
ഓഹോ,
ഇപ്പോ മൂന്നാല് പേർ ചേർന്നാണെങ്കിൽ ഓരോരുത്തർക്കും 40,000 മുതൽ 50,000 രൂപ വരെ മുടക്കേണ്ടി വരും. മാസം തോറും 40,000-50,000 രൂപയുടെ കടലാസ് നിർമ്മിച്ച് ആ സാധനങ്ങൾ അയച്ചാല് 2 വർഷം കൊണ്ട് മുടക്കിയ മുതൽ വീണ്ടെടുക്കാം. എന്റെ കടയുടെ മച്ച് എപ്പോ മഴ പെയ്താലും ചോർന്നൊലിക്കാറുണ്ട്.
മാധവേട്ടാ, ഇപ്പോൾ അത് നേരെയാക്കിയില്ലെങ്കിൽ പിന്നെ ചോരാതിരിക്കുമോ? ചോരുന്ന മച്ചിന്റെ താഴെ നനഞ്ഞു കുളിച്ച് ആരെങ്കിലും ചേട്ടന്റെ കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കുമോ?
അതല്ലയോ
ഞാൻ പറയുന്നതേ. മാധവേട്ടന് ഇതിനെ കുറിച്ച് നമ്മുടെ ഗോപി മാഷോട് തന്നെ ചോദിച്ചാട്ടെ.
പറഞ്ഞു നാക്കെടുത്തില്ല. അതിനു മുമ്പ് ദേ ഗോപി മാഷ് ഇങ്ങോട്ട് തന്നെ വരുന്നല്ലോ. ഗോപിമാഷിനു ചോദിച്ചോ മാധവേട്ടാ ഈ മച്ചിന്റെ കാര്യത്തില് എന്താ ചെയ്യേണ്ടതെന്ന്.
മച്ചിന്റെ കാര്യത്തിലോ? എടോ മാധവ, താൻ കൃഷ്ണൻകുട്ടിയുടെ വീടിന്റെ പുതിയ മച്ച് കണ്ടായിരുന്നു.
ഓഹോ, ഞങ്ങള് കണ്ടായിരുന്നു ഗോപിമാഷേ. ടൈലിന് എന്ത് ബലമാ! അതിന്റെ മച്ചിൽ കൂടി മനുഷ്യര് നടന്നാൽ പോലും ഒരു കുഴപ്പവുമില്ല. അതുപോലൊരു മച്ചുണ്ടാക്കാൻ അയാള് കാശു ും ചെലവാക്കി കാണും.
അത് ശരിയാ വാസുവേട്ടൻ പറഞ്ഞത്.
ശരിയല്ല. നോക്ക്, ഡെവലപ്മെന്റ് ഓൾട്ടർനേറ്റീവ് എന്ന് പേരായ ഒരു സ്ഥാപനമുണ്ട്. അവര് കുറഞ്ഞ ചെലവ് വരുന്ന പല ടെക്നോളജിയും വികസിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ മച്ചിന് വേണ്ടി താരാ റൂഫ് ടൈൽസ് എന്ന പേരിൽ ഒരു ടെക്നോളജിക്ക് രൂപം നൽകിയിട്ടുണ്ട്.
അത് ശരി.
ഇതിൽ എന്താണെന്ന് വെച്ചാല് സിമന്റ്, മണല്, ചെങ്കല്ല് പൊടി ഇവയുടെ മിക്സ്ചർ കൊണ്ട് റൂഫ് ടൈൽ മെഷീൻ ഉപയോഗിച്ച് ഓടുകൾ ഉണ്ടാക്കുന്നു.
അത് ശരി.
ഇത് നല്ല ഉറപ്പുള്ളതാണെന്ന് മാത്രമല്ല കാണാൻ അഴകുള്ളതുമാണ്.
മഴക്കാലത്ത് വെള്ളം മച്ചിൽ കെട്ടിക്കിടക്കാതിരിക്കാൻ എന്താണ് ചെയ്യുന്നത്?
ഇതിന് മെഷീനിൽ തന്നെ ടൈലിന്റെ മോൾഡ് തയ്യാറാക്കുന്നു.
അത് ശരി.
അതിൽ വെള്ളം ഒഴുകിപ്പോകാനുള്ള ചാലുണ്ടാക്കുന്നു. ഇതിന്റെ മോൾഡ്, അതായത് ഓടിന്റെ ഷേപ്പും ഡിസൈനും ഓടിന് നല്ല കെട്ടുറപ്പുണ്ടാകും വിധമാണ് രൂപപ്പെടുത്തിയിരിക്കുന്നത്.
അത് ശരി.
പ്രധാന കാര്യം ഇതിൽ സ്റ്റീലും മറ്റും ഒട്ടും ഉപയോഗിച്ചിട്ടില്ല എന്നതാണ്.
ഓഹോ,
ഇത് നിർമ്മിക്കുന്നതിന്റെ ടെക്നിക്ക് തന്നെയാണ് ഇതിന്റെ സവിശേഷത. ഇത് നനയ്ക്കുന്നതിന് പ്രത്യേക ശ്രദ്ധ നൽകേണ്ടതാണ്.
അതെയോ മാഷേ? അപ്പൊ കുറഞ്ഞത് എത്ര ദിവസം നനയ്ക്കണം?
സുമാർ 14 ദിവസം വരെ ഇത് നനയ്ക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോഴേ നല്ല ഉറപ്പുണ്ടാകൂ. അതിനുശേഷം ഇത് മച്ചിൽ ഉറപ്പിക്കാം.
ഓഹോ,
ഈ ടെക്നിക്ക് കൊണ്ടുണ്ടാക്കുന്ന മച്ച് ഗ്രാമപ്രദേശങ്ങളിൽ വളരെ ഫലപ്രദമാണ്. കേട്ടിട്ടില്ലേ, അഴകുറ്റത്, ചെലവ് കുറഞ്ഞത്, ഈടുറ്റത്.
എന്താ മാധവേട്ട, മനസ്സിലായോ വല്ലതും?
ആയടോ.
പക്ഷെ ഒരു കാര്യം, സാധാരണ മച്ച് താനേ ഇടാൻ നോക്കും, പക്ഷേ ഇത്തരം ടൈൽസ് ഇടണമെങ്കിൽ വേറെ ആളെ ആശ്രയിക്കണം.
ഏയ്, അതൊന്നും വേണ്ട വാസു. ഇതുണ്ടാക്കാനുള്ള മെഷീൻ വാങ്ങുകയാണെങ്കിൽ ടൈൽസ് ഉണ്ടാക്കുകയും ചെയ്യാം, ഉറപ്പിക്കുകയും ചെയ്യാം.
അത് ശരി.
ഒരു കാര്യം കൂടി, ഈ മെഷീൻ നിങ്ങൾക്ക് സ്വയം തൊഴിലിനുള്ള മാർഗവുമാക്കാം.
ഇതിന്റെ മെഷീന് വലിയ വിലയായിരിക്കും, അല്ലയോ മാഷേ?
താരാ ടൈൽസ് സങ്കേതത്തിന്റെ മൊത്തം ചെലവ് ഏതാണ്ട് 2 ലക്ഷം രൂപ വരും. മൂന്നാല് പേര് ചേർന്ന് വാങ്ങിച്ചാല് ഓരോരുത്തർക്കും മുടക്കു മുതൽ അധികം വരില്ല.
അത് ശരിയാ.
ഒപ്പം നിങ്ങൾക്ക് സുന്ദരം മച്ച് പണിയാനുള്ള പുതിയ ജോലിയും പഠിക്കാനൊക്കും.
ഓഹോ.
ഓരോ മാസവും 5,000 താരാ ടൈൽസ് മച്ചിൽ പാകി 10,000-12,000 രൂപ സമ്പാദിക്കാം. ഇത്തരം യൂണിറ്റിന്റെ മുടക്കു മുതല് 1.5-2 വർഷം കൊണ്ട് വീണ്ടെടുക്കാം.
എന്നാൽ ഇങ്ങനെ ചെയ്യാം.
എങ്ങനെ?
ഞങ്ങള് 3 പേര് ഇപ്പോൾ തന്നെയായി. ഞാൻ, ജാനു, മാധവേട്ടൻ, പിന്നെ ഔസേപ്പ്. അയാളും പണി തുടങ്ങണമെന്ന് പറഞ്ഞിരിക്കുക. നമുക്ക് 4 പേർക്കും കൂടി ഈ തൊഴിലങ്ങ് തുടങ്ങിക്കളയാം.
കേട്ടില്ലേ സ്നേഹിതരെ,
ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നിങ്ങൾക്ക് പഴന്തുണി, കട്ട പിടിച്ച പഞ്ഞി, പഴയ കമ്പിളി, റദ്ദി കടലാസ് ഇവ വീണ്ടും ഉപയോഗത്തിൽ കൊണ്ടുവരാൻ എങ്ങനെ കഴിയുമെന്ന്. വേറൊരു ടെക്നോളജിയാണ് റൂഫ് ടൈൽ ഉണ്ടാക്കുന്നതിൻ്റെ. ഈ രണ്ട് ടെക്നോളജിയും നിങ്ങളുടെ ആവശ്യം പൂർത്തീകരിക്കുമെന്ന് മാത്രമല്ല നിങ്ങൾക്ക് തൊഴിലവസരവും പ്രദാനം ചെയ്യുന്നു. മാത്രമോ ഈ ടെക്നിക് പരിസ്ഥിതി ദൂഷണത്തിൽ നിന്ന് രക്ഷ നൽകുകയും ചെയ്യുന്നു. ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾക്ക് ഈ വിലാസത്തിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം. ഡെവലപ്മെന്റ് ഓൾട്ടർനേറ്റീവ്, 111/9 EZ, കിഷൻഗഡ്, വസന്ത് കുഞ്ച്, ന്യൂഡൽഹി 110007. ടെലഫോൺ 011-261-341-3. ഇമെയിൽ tara@devalt.org. ഈ വിലാസത്തിലും നിങ്ങൾക്ക് ബന്ധപ്പെടാം. ശാസ്ത്ര സാമൂഹ്യ വിഭാഗം, ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയം, ടെക്നോളജി ഭവൻ, ന്യൂ മെഹ്റോളി റോഡ്, ന്യൂഡൽഹി 110016. ഫാക്സ് മുഖേനയും നിങ്ങൾക്ക് ഇവരുമായി ബന്ധപ്പെടാം. ഫാക്സ് നമ്പർ 011-265-34738.